2019 ഒക്ടോബർ 22 ചൊവ്വാഴ്ച കേരളകൌമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ മുരളി തുമ്മാരുകുടിയും നീരജ ജാനകിയും ചേർന്ന് തയ്യാറാക്കിയ ലേഖനം. വിദേശത്തെ മെഡിക്കൽ വിദ്യാഭ്യാസം. വിദേശ മെഡിക്കൽ വിദ്യാഭ്യാസ അവസരങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടന്റുമാർ നമ്മെ അവർ ഉദ്ദേശിക്കുന്ന രാജ്യത്തെത്തിക്കാനുള്ള വിവരങ്ങളാണ് നൽകുന്നത്. ഓരോ രാജ്യങ്ങൾക്കും മെഡിക്കൽ പ്രാക്ടീസ് സംബന്ധിച്ച കർശന നിബന്ധനകളുണ്ട്. ഇന്ത്യയിൽ പഠിച്ച ഡോക്ടർക്ക് നേരിട്ട് ഗൾഫിലോ ജർമ്മനിയിലോ അമേരിക്കയിലോ പോയി പ്രാക്ടീസ് ചെയ്യാനാവില്ല. ഇതറിയാതെ വിദേശത്ത് പോകുന്ന കുട്ടിയുടെ ഭാവി കുഴപ്പത്തിലാകും. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ വിദേശ മെഡിസിൻ പഠനത്തിന് വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത്? പ്രധാനമായും ചില കാരണങ്ങളാണ്. ഒന്ന്, മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 539 കോളേജുകളിലായി ഏകദേശം 70,000 മുകളിൽ MBBS സീറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. 270 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും 260 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും. എന്നാൽ ആകെ മെഡിക്കൽ സീറ്റുകൾക്ക് ആനുപാതികമല്ലാത്ത വിധത്തിൽ 15,00,000 വിദ്യാർത്ഥികൾ ഓരോ വർഷവും പ്രവേശനത്തിന് ശ്രമിക്കുന്നു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും സീറ്റുകളുടെ എണ്ണവും തമ്മിലുള്ള അന്തരമാണ് വിദേശ പോകാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. 2, മെഡിക്കൽ പ്രവേശന പരീക്ഷ പാസ്സാകാൻ പറ്റാത്തവരാണ് മറ്റൊരു കൂട്ടർ. 2018 മുൻപ് വിദേശത്ത് മെഡിസിൻ പഠിക്കണമെങ്കിൽ നീറ്റ് പരീക്ഷ പാസ്സാകേണ്ടതില്ലായിരുന്നു. ഇപ്പോഴും വിദേശത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ പ്രവേശന പരീക്ഷ പാസ്സാകണമെന്ന നിബന്ധന വിദേശ രാജ്യങ്ങളിലെ മെഡിക്കൽ കോളേജുകൾക്ക് ഇല്ല. 3, നീറ്റ് പാസ്സായാലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് താങ്ങാനാവാത്ത സാഹചര്യമാണ്. ഇന്ത്യയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ MBBS പൂർത്തിയാക്കാൻ 60,00,000 മുതൽ 1,00,000,000 വരെ ചിലവാകാം. എന്നാൽ 30,00,000 രൂപ ചിലവിൽ MBBS പൂർത്തിയാക്കാൻ കഴിയുന്ന രാജ്യങ്ങളുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ ചൈന, റഷ്യ, ഉക്രൈൻ, ജോർജിയ, UAE, താജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഫിലിപ്പൈൻസ്, ബംഗ്ലാദേശ്, നേപ്പാൾ, കരീബിയൻ രാജ്യങ്ങൾ, പോളണ്ട്, ബലാറസ് എന്നിവയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ചിലവ് കുറഞ്ഞതും ഏറ്റവും ഡിമാൻഡുള്ളതുമായ രാജ്യങ്ങളിലൊന്നാണ് ചൈന. നിലവിൽ 23,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചൈനീസ് സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ട്. 20,000 പേർ MBBS വിദ്യാർത്ഥികളാണ്. സാധ്യതകൾ മുന്നിൽ കണ്ട് ചൈനീസ് വിദ്യാഭ്യാസ മന്ത്രാലയം 45 കോളേജുകൾക്ക് MBBS കോഴ്സുകൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കാനുള്ള അംഗീകാരം നൽകി. ഇവയ്ക്ക് മാത്രമേ ഇനി മുതൽ വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാനാവൂ. റഷ്യ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുണ്ട്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിസിൻ ഒരു പോർട്ടബിൾ ഡിഗ്രി അല്ലാത്തതിനാൽ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നാൽ നിബന്ധനകൾക്കനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനാവൂ. US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഒഴികെ മറ്റെല്ലാ മെഡിക്കൽ ബിരുദധാരികളും ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ പാസ്സാകണം. ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ FMGE ജയിച്ചാൽ മാത്രം പോരാ. അംഗീകാരമുള്ള ഏതെങ്കിലും ഇന്ത്യൻ മെഡിക്കൽ കോളേജിൽ ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് കൂടി ചെയ്താലേ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനാവൂ. ചില ഏജൻസികൾ FMGE പാസ്സാവുക നിസ്സാരമാണെന്നും പാസ്സായാലുടൻ ഇന്ത്യയിൽ ജോലി ചെയ്യാമെന്നും തെറ്റിദ്ധരിപ്പിച്ചേക്കാം. യാഥാർത്ഥ്യം ഇതല്ല. ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 12,000 ഉദ്യോഗാർത്ഥികൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, കുറേ വർഷങ്ങളായി FMGE എക്സാമിലെ ശരാശരി വിജയ ശതമാനം 20% കൂടിയിട്ടില്ല എന്നതാണ്. 2018 വരെയുള്ള കണക്കുകളിൽ FMGE എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളിൽ കൂടുതലും ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ബിരുദമെടുത്തവരാണ്. ഉക്രൈൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം അപേക്ഷകരുണ്ട്. പക്ഷേ ഇവരിൽ ഏകദേശം 15% വിദ്യാർത്ഥികൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതേ വർഷങ്ങളിൽ താരതമ്യേന കൂടുതൽ വിജയ ശതമാനം UAE, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ പഠിച്ചവർക്കാണ്. മെഡിക്കൽ കൌൺസിലിന്റെ പരീക്ഷ ബുദ്ധിമുട്ടാണെങ്കിലും അത് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമുള്ള പ്രശ്നമാണല്ലോ. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് FMGE നിർബന്ധമല്ല. പഠിച്ച രാജ്യത്ത് തന്നെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ജോലി സാധ്യത, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നിവ പരിഗണിക്കണം. ബംഗ്ലാദേശിലോ ചൈനയിലോ ഉക്രൈനിലോ പ്രാക്ടീസിന് അനുമതി കിട്ടിയാൽ തന്നെ വരുമാനം നാട്ടിലെ ബാങ്ക് ലോൺ അടയ്ക്കാൻ പര്യാപ്തമാകുമോ എന്നറിയണം. ഇന്ത്യയിൽ FMGE പരീക്ഷ പാസ്സായില്ലെങ്കിലും മറ്റു രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇതും പ്രായോഗികമല്ല. ഫിലിപ്പൈൻസിലെ ബിരുദവുമായി അമേരിക്കയിലും ഉക്രൈനിലെ ബിരുദവുമായി ജർമ്മനിയിലും നേരിട്ട് പ്രാക്ടീസ് ചെയ്യാനാവില്ല. വർഷങ്ങൾ നീളുന്ന പ്രവേശന പരീക്ഷകൾ, തുടർ പഠനങ്ങൾ, തുടർ പരിശീലനം, ഭാഷാ പ്രാവീണ്യമൊക്കെ വേണ്ടിവരും. വിദേശ പഠനത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുക. വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന ഒരു ഏജൻസിക്കും MCI അംഗീകാരം നൽകിയിട്ടില്ല. MCI വെബ്സൈറ്റുകളിൽ കൊടുത്തിരിക്കുന്ന സർവകലാശാലകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും മനസ്സിലാക്കുക. എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റുമാർ പറയുന്ന കാര്യങ്ങൾ ഇന്റർനെറ്റിൽ നിന്നോ അറിവുള്ളവരോടോ അന്വേഷിച്ചോ കൃത്യത വരുത്തുക. കൺസൾട്ടൻസി ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരിലൂടെ ആ രാജ്യത്തെ പരിശീലനം നടത്തിയവരുടെ വിവരങ്ങൾ ചോദിക്കുക. അവരിൽ നിന്ന് കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. പഠനത്തിന്റെ ഫീസ് കൂടാതെ ചിലവുകളെക്കുറിച്ചും മനസ്സിലാക്കണം. യാത്ര, താമസം, ഭക്ഷണം, ഇൻഷുറൻസ്, മെഡിക്കൽ സേവനങ്ങൾ ഇതൊക്കെ ഭാരിച്ച ചെലവായേക്കാം. വിദേശ യൂണിവേഴ്സിറ്റികളെല്ലാം മികച്ചവയാണെന്ന് കരുതരുത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിന്റെ അന്താരാഷ്ട്ര റാങ്കിംഗ് നിലവാരം അറിഞ്ഞിരിക്കണം. ഇതിനായി ഒരു അന്താരാഷ്ട്ര റാങ്കിംഗ് ഏജൻസിയുടെ പഠനങ്ങൾ പരിശോധിക്കാം. ടൈം ഹയർ എഡ്യൂക്കേഷൻ റാങ്കിംഗ്, ഷാങ്ഹായ് റാങ്കിംഗ് എന്നിവ ഉദാഹരണങ്ങളാണ്. പാഠ്യവിഷയങ്ങൾ, പഠന മികവ്, അധ്യാപനം തുടങ്ങിയ പല കാര്യങ്ങളിലുമുള്ള യൂണിവേഴ്സിറ്റിയുടെ പ്രകടനം അറിയുക. ഗൂഗിൾ ചെയ്ത് പ്രത്യേകതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കണം. ലോകാരോഗ്യ സംഘടന ഇപ്പോൾ മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നില്ല. വേൾഡ് ഫെഡറേഷൻ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഫൗണ്ടേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നീ സംഘടനകൾ സംയുക്തമായി വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂൾസ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം ഈ ലിസ്റ്റിലുണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കണം. ഒരു രാജ്യത്തെ മെഡിക്കൽ ഡിഗ്രി മറ്റേതൊക്കെ രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിയുക. സാമ്പത്തികമായി ഉന്നതിയും തൊഴിൽ സാധ്യതയുമുള്ള മറ്റേതെങ്കിലും രാജ്യത്ത് ബിരുദങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. മെഡിക്കൽ പരിശീലനത്തിന് ആളുകൾ കുറുക്കുവഴികൾ തേടുന്നതിനെപ്പറ്റി അടുത്ത കാലത്ത് അതിശയകരമായ ഒരു കാര്യം വായിച്ചു. 5 വർഷം വിദേശത്ത് പഠിച്ചു എന്ന് പറഞ്ഞ ചില കുട്ടികളുടെ പാസ്പോർട്ടിൽ അക്കാലത്ത് രാജ്യത്തിന് പുറത്തായിരുന്നതിന്റെ രേഖകളില്ലായിരുന്നു. അതായത് ചില വിദേശ മെഡിക്കൽ കോളേജുകളിലെ പരിശീലനം നടക്കുന്നത് ഇന്ത്യയിലെ കേന്ദ്രങ്ങളിൽ ആണത്രേ. ഇത്രയും വ്യാജ പ്രസ്ഥാനങ്ങളിലൂടെ മക്കളെ ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ ഭാവിയെ വലിയ കുഴപ്പത്തിലാക്കുകയാണ്. എന്തെങ്കിലും ഇക്കാര്യം പിടിക്കപ്പെട്ടാൽ വ്യാജ ഡോക്ടർ എന്ന പേരായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. പണം മാത്രമല്ല, മാനവും നഷ്ടപ്പെടും.